हेलो। हेलो।
हेलो। हेलो। हेलो। हेलो काका। हेलो काका। हेलो हेलो അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിലിരുന്ന് വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തിരിയുമ്പോൾ യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞു. ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലാവരോടും ചെയ്തു പോന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകല് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടുപോയി. ഒരു ദിവസം യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ഷെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്ന് പെട്ടെന്ന് കൽദയർ മൂന്ന് കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിലെ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ നാല് മൂലയ്ക്കും അടിച്ചു. അത് യൗവനന്മാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യൗവ എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങി പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷത്തും ആരോപിക്കുകയോ ചെയ്തില്ല. പിന്നെയും ഒരു ദിവസം ദേവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവന്റെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിലൂടാടി സഞ്ചരിച്ച് വരുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ എന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തൊക്ക് മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുക്കുകയും നിന്റെ കൈ നീട്ടിയ അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിന് കഷണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ജയിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അനന്തരം തേമാനായ എലീഫസ്, ചൂനായ ഷൂഹ്യനായ ബിൽദാദ്, നയമാന്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവനെ ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തരും താൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതവിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണം എന്ന് തമ്മിൽ പറഞ്ഞെത്തു. അവർ അകലെ വെച്ച് നോക്കിയാറേ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. അനന്തരം ഇയ്യോബ് വായി തുറന്ന് തന്റെ ജന്മ ദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉത്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാളിരുണ്ടു പോകട്ടെ, മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുത്, പ്രകാശം അതിന്മേൽ വരാതിരിക്കരുത്, ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ, ഒരു മേഘം അതിന്മേൽ അമരട്ടെ, പകലിനെ ഇരുട്ടുള്ളതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ, ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ, അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്, മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത്, അത് ആ രാത്രി മച്ചിയായിരിക്കട്ടെ, ഉല്ലാസഘോഷം അതിലുണ്ടാകരുത്, മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ, അതിന്റെ സന്ധ്യാ നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ, അത് ഉഷസിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്, അത് എനിക്ക് ഗർഭസാരം അടച്ചില്ലല്ലോ, എന്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത്? മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിനും? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായിരുന്നത് എന്തിനും? ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത ദിവസങ്ങൾ പണിത പൂജാരാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചുകൊണ്ട് പ്രഭുക്കന്മാരോടും കൂടെ തന്നെ, അല്ലെങ്കിൽ ഗർഭമലച്ചിപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ഡം പോലെയും വെളിച്ചം കാണാ കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരുന്നു, അവിടെ ക്ഷീണിച്ചുപോയ വേർ വിശ്രമിക്കുന്നു, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു, പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു, ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ, ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു, അരിഷ്ടനും പ്രകാശനും ദുഃഖിതന്മാർക്കും ജീവനും കൊടുക്കുന്നത് എന്തിനു? അവൻ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ലതാനും നിധിയായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ച് കോഷിച്ചുല്ലസിക്കും. വഴി മറിഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന്? ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചതില്ല, ആശ്വസിച്ചതുമില്ല. പിന്നെയും അതിവേദന എടുക്കുന്നു. അതിന് തേമാനിനായ എലീസസ് ഉത്തരം പറഞ്ഞു, എന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തെളിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വായ കിടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു. തകർന്ന കൈകളെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി പുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കുള്ളത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ശക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിളിക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു. ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. അവന്റെ കോപത്തിന്റെ ശക്തി ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ബന്ധങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലാതെ ആയികയാൽ നശിക്കുന്നു. സിംഹികളുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എന്റെ അടുക്കൽ ഒരു ഗൂഢാലോചനയെത്തി. അതിന്റെ മന്ദസ്വരം എന്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭവന ഭാവങ്ങളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു. എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു. എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മനുഷ്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇതാ സ്വദാദാസന്മാരിലും അവന് വിശ്വാസമില്ല. തന്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്തു. പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം ഉഷസ്സിനും സന്ധിക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാര കയറ് അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? ദൈവമേ സുജീവനസയോഗ്യമാകുന്നു. ബാർക്കുമോർ. സങ്കീർത്തനങ്ങൾ 41. ബാറക്കമോർ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ ഉഴിവിക്കും. യഹോവ അവനെ കാലത്തെ ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കുന്നു. യഹോവ എന്നോട് കൃപതോ, നീ എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ചു? അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തു പോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ ഭയക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു എന്ന് അവൻ കിടപ്പിലായി. ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നുന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടെന്നതിന് യഹോവ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നിഷ്കളത്വം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തി കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. 42. സോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം. ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാനിപ്പോ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളമെന്നിൽ പകരുന്നു. എന്റെ ആത്മാവേ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാലുകളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തീർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ തന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമായ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 43. ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു വരേണമേ. ഭക്തികെട്ട ജാതികളോട് എന്റെ വ്യവഹാരം നടത്തേണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യരിൽ നിന്ന് എന്നെ വിളിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതുമെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത്? നിന്റെ പ്രകാശവും സത്യവും അയച്ചു വരേണമേ എന്ന് എന്നോട് അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ എന്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ ദൈവമേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ഉദാഹരിക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഫോൺ ഉപയോഗിക്കുന്നവർ ദയവായിട്ട് മ്യൂട്ട് ചെയ്യുക. സൗഹൃദ കേൾക്കുന്നുണ്ട്. ദയവായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാനും അതോടൊപ്പം ദൈവവചനങ്ങളെ കേട്ട് നമ്മെ തന്നെ താഴ്മയായി സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് ദൈവം തന്ന ആയുസ്സിനെയും ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ പ്രഭാതം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ ഭാഗമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കി എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ആഴമായ ആ ബോധ്യത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആഴ്ന്നിറക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിന് നേതൃത്വം ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക അന്നി മാമനച്ചൻ, പ്രിയപ്പെട്ട വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, അതുപോലെ തന്നെ ബിജോയ് ചക്രിയാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹ ആദരോടുകൂടി ധന്യമാർന്ന് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വൈദികനെ കൂടെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യാനുണ്ട്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എബി എബ്രഹാം അച്ഛൻ. അച്ഛൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ കൂടുതലായിട്ട് അച്ഛനെ പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ട എബി അച്ഛനെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകൃപയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവമേ അവിടുന്ന് കേൾക്കണമേ എന്നുള്ള അപേക്ഷയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാം. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവവും ആകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളില് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ദൈവം ആകെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നെന്നുള്ള പഴയ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം താരുമന്നരുളിയോനെ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം, പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ, പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ ആരുളുക ദാസരിൽ വരമധികം, പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ, പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും ലോകവും അകറ്റിടുമാ രുധിരത്തിലൽ ഭൂതശക്തിയിന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ, അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ.
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്ന നേക്കം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന അശ്വരാജാവേ നിനക്ക് സ്തുതി. വാരിക്കുമോർ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപാ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള കന്യാമൃത മറിയമേ അതമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദീർഘനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ോർ കർത്താവേ, ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ പുത്രനും ബലഹീനനും അല്പായുസ്സുകാരനും ന്യായത്തിലും വേദപ്രമാണത്തിലും അറിവില്ലാത്തവനുമാകുന്നു. കർത്താവേ, നിന്റെ ദുർവേഷം പ്രവർത്തിപ്പാനായി തന്നെ നീ യോഗ്യനാക്കണമേ. നിന്റെ സ്തുതികളാൽ എന്റെ വായും നിന്റെ സ്തോത്രങ്ങളാൽ എന്റെ ദാവ നിറഞ്ഞുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള അവസാനം എനിക്ക് നീ തരണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ എന്നോട് നീ ഉത്തരം അരുളി ചെയ്യണമേ. നിന്നോടുള്ള സത്യനതാവും നിന്റെ അടുക്കൽ നിന്നുള്ള സത്യതാഴ്മയും എനിക്ക് നീ തരണമേ. കർത്താവേ, നിന്നെ നേടുവാനും നിന്നിൽ സ്ഥിരപ്പെടുവാനും എന്നെ നീ പഠിപ്പിക്കണമേ. ഞാൻ ഒരു മൃഗമാകുന്നുവെന്നും യാതൊന്നും അറിയുന്നില്ലെന്നും നീ അറിയുന്നു. ഈ ആയുസ്സിലേക്ക് എന്നെ നീ കൊണ്ടുവന്നു. നിന്റെ അനുഗ്രഹ നിമിത്തം എന്നെ രക്ഷിക്കണമേ. ഞാൻ ദാസനും ദാസിയുടെ പുത്രനും പുഴുവുമാകുന്നു. കർത്താവെ, നിന്റെ ദുർവിഷ്ടം പ്രവർത്തിപ്പാനായിട്ട് എന്നെ പഠിപ്പിച്ച് ശക്തിപ്പെടുത്തണമേ. കർത്താവെ, നിന്റെ ആട്ടും തൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച് നിന്റെ ആട്ടും കൂട്ടത്തിൽ എന്നെ കലർത്തി നിന്റെ കുഞ്ഞാടുകളോടുകൂടെ എന്നെ എണ്ണണമേ. കർത്താവെ, മനുഷ്യൻ എന്ന നിലയിൽ നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപം ചെയ്തു. നല്ലവനും കരുണയുള്ളവനും ദയവുള്ളവനുമായ ദൈവമെന്ന നിലയിൽ എന്നോട് നീ ക്ഷമിക്കണമേ. ജീവിപ്പാനായിട്ട് എന്നെ നീ സൃഷ്ടിച്ചു. എനിക്ക് യാതൊന്നിന് ശക്തിയില്ല. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് വ്യസനങ്ങളും വേദനകളും ഉള്ളതായ ലോകത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വായുമണ്ഡലത്തിലെ വ്യർത്ഥം മാറായ കാവൽക്കാരനെ നശിപ്പിക്കുന്നതായ കൂട്ടത്തിന് വിരോധമായി യുദ്ധം ചെയ്യുന്ന മാലാഖമാർ ഞങ്ങളെ വഴി കാണിക്കുകയും ഉയർപ്പിന് ദിവസത്തോളം പ്രകാശങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വസിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ശരീരത്തെ വീണ്ടും ഞങ്ങൾ പ്രാപിച്ച് ന്യായവിധിക്കാൻ നിൽക്കുമ്പോൾ നീതിയും പ്രകാരം തന്നെ ഞങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുതേ. നിന്നിൽ വിശ്വസിക്കുന്നവർക്കായി നീ ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിനും ആശ്വാസകരങ്ങളായ അതിലെ ഭവനങ്ങൾക്കും ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, വൈദിക ശ്രേഷ്ഠരെ, നല്ല ഈ ബുധനാഴ്ച ദൈവം നമുക്ക് തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും തന്റെ അത്ഭുതകരങ്ങളിൽ ദൈവം നമ്മളെ താങ്ങുന്നു. വിവിധങ്ങളായ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ചുറ്റും അലയടിക്കുമ്പോഴും നിരന്തരം ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ നിരന്തരം നമ്മൾ കേൾക്കുമ്പോഴും ഒരു പരിധിവരെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇതുപോലുള്ള കൂട്ടായ്മ നമുക്ക് നൽകുന്ന പ്രത്യാശയും ധൈര്യവും ആത്മീയ ഊർജവും അത് വാക്കുകൾക്ക് അതീതമാണ്. ഇന്നും ആ കൃപയിൽ നിലനിൽക്കുവാനും ഉണ്ടാകാൻ പോകുന്ന എന്ത് പ്രതിസന്ധികളും അത് എത്ര ഭയാനകമാണെങ്കിലും അവയെ അതിശയത്തോടെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മുപ്പത്തല സങ്കീർത്തനം 18 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അതെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. നന്മയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലോകത്തിൽ കഷ്ടതയില്ലെന്നുള്ളതല്ല, കഷ്ടതയുണ്ട്. എങ്കിലും ആ കഷ്ടതകളിൽ നിന്നൊക്കെ ദൈവം തന്റെ ബലമുള്ള ഭുജത്താൽ വീണ്ടെടുക്കുന്നു. അതുകൊണ്ട് ദൈവ സ്വരം കേട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ദൈവ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ നോട്ടങ്ങൾക്ക് നിദാനമാകുന്ന വിശ്വാസികളായി മക്കളായി ജീവിപ്പാൻ എല്ലാ ആത്മീക പരിശീലനവും ശിക്ഷണത്വവും സഭ നമുക്ക് നൽകുന്നതനുസരിച്ച് ജീവിപ്പാൻ ദൈവമേ കൃപ ചൊരിയണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും താഴ്മയോടും വിനയത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട എബിയച്ചനാണ്, ബി എബ്രാച്ചൻ. അച്ഛന് തുമ്പോൺ ഭദ്രാസനത്തിലെ മൈലപ്ര പള്ളി ഇടവകാംഗമാണ്. മൈലപ്രയിലാണ് അച്ഛന്റെ വീട്. എനിക്ക് വളരെ സന്തോഷവും ഒരുപാട് മനസ്സിന് ആനന്ദവുമുണ്ട് പ്രിയപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യാൻ. അച്ഛന്റെ വൈദിക സെമിനാറിൽ എന്റെ ഒരു വർഷം സീനിയറായിട്ട് പഠിച്ച അച്ഛനാണ്. അന്നു മുതൽ അച്ഛനും ഞാനുമായുള്ള സുഹൃതമായ ബന്ധം ഞങ്ങൾക്കുണ്ട്. അച്ഛന് സെന്റ് തോമസ് കത്തീഡ്രലിലെ ഒരു ഫാമിലിയിലെ അച്ഛന്റെ ഒരു മകളെയാണ് അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫാമിലി ഫയൽ ചെയ്തതിന് പ്രകാരം ഇമിഗ്രന്റ് വിസയിലാണ് ഏതാണ്ട് ഒരു മാസമായിട്ട് അച്ഛന് അമേരിക്കയിലേക്ക് കടന്നു വന്നത്. അച്ഛനും കുടുംബവും രണ്ട് പെൺകുട്ടികളും വളരെ ഭദ്രാസന തലത്തിൽ, തുമ്പോൺ ഭദ്രാസനത്തിൽ വിവിധ മേഖലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന വൈദികരാണ്. പ്രത്യേകിച്ച് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലും ഭദ്രാസനത്തിലെ പ്രാർത്ഥനയോഗങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ വളരെ ആകർഷകമായ രീതിയിൽ, അനുഗ്രഹമായ രീതിയിൽ അച്ഛന്റെ സേവനം കാഴ്ചവെക്കുന്നു. അതുപോലെ തിരുവചന ധ്യാന നിർവഹണത്തിനൊക്കെ അച്ഛന്റെ കഴിവ് വളരെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ഞങ്ങൾ വൈദ്യ സെമിനാറിലൊക്കെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ ചെറുപ്പക്കാരനായി ഞങ്ങൾ ഒരുമിച്ച് പരിശോധനയൊക്കെ നടത്തുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ഭംഗിയായി പ്രസംഗിക്കുവാനും മെസ്സേജ് കൺവേ ചെയ്യാനും ഒക്കെ വലിയ വലിയ പള്ളികളിലൊക്കെ പ്രസംഗിക്കാനുള്ള കൃപ ദൈവം അച്ഛൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ വരവ് ഈ വ്യക്തിപരമായിട്ട് എനിക്കും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടത്തിനും ഒരുപാട് സന്തോഷമാണ്. ഞങ്ങള് രണ്ടു മൂന്ന് വൈദികർ എപ്പോഴും ഈ ശുശ്രൂഷയില് നേതൃത്വം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽ ഒരു വൈദികനോട് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ലഭ്യമാകുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷവും, അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അമേരിക്കയിലുള്ള അച്ഛന്റെ തുറന്നുള്ള സേവനങ്ങളൊക്കെ സഭാമക്കൾക്ക് ആത്മീയമായി കൂടുതൽ ചൈതന്യം പേരുവാനും ദൈവം ഇടയാക്കട്ടെ. അച്ഛന്റെ കുടുംബത്തെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആശംസിക്കുന്നു. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം പ്രിയപ്പെട്ട ഐസക് പൈലോങ്കല് തൻകുരുകൾ പള്ളിയുടെ വാങ്ങുവാണ് അദ്ദേഹം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട എലിയച്ചൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. പൈലോങ്കളെ
കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല, ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല, ബാധ നിന്റെ കൂടരത്തിലടുക്കയില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, ചെങ്കടൽ പിളർന്നു വഴി നടത്തും, ജോർദാൻ രണ്ടായി പിളർന്നു മാറും, ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിളർന്നു മാറും, ഏരിഹോം നിന്റെ മുന്നിലെ കാണുകയും യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ, ഏരിഹോം നിന്റെ മുന്നിലെ കാണുകയും യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ, ഇന്നു കണ്ടിത്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല, രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല, രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല, ആഭിചാര്യം യാക്കോബിനു പാലിക്കയില്ല, ലക്ഷണങ്ങളിത്രയില്ല, ആഭിചാര്യം പാലിക്കയില്ല, ലക്ഷണങ്ങളിത്രയില്ല, കണ്ട മിത്രമിനെ കാണുകയില്ല, ഇന്നു വന്നമിനി വരികയില്ല, മലകൾ മെച്ചു നുറുക്കുമാവേൻ, കുന്നുകൾ തകർത്തു മാറ്റുമാവേൻ, മലകൾ മെച്ചു നുറുക്കുമാവേൻ, കുന്നുകൾ തകർത്തു മാറ്റുമാവേൻ, സൈന്യത്തിന്റെ നായകൻ കൂടിയിരിക്കുമ്പോൾ, മനുഷ്യശക്തി തൊടുകയില്ല, സൈന്യത്തിന്റെ നായകൻ കൂടിയിരിക്കുമ്പോൾ, മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല, ഇന്നു കണ്ട മിത്രമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല, ബാധ നിന്റെ കൂടരത്തിലടുക്കയില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട എബി എബ്രഹാമിനെ വള്ള സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ചൂടെ മൈക്ക് അടുത്ത് വെച്ച് പറഞ്ഞ ഫോണ്
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക അനുഷ്ഠനെ കർത്താവിൽ സ്നേഹമുള്ളവർ, ഈ അമേരിക്കയിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടുള്ള ഒരു പൊതു പ്രാർത്ഥനാ കൂട്ടത്തിലാണ് സംബന്ധിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട രാജേഷത്തെ ഞാൻ ക്ഷണിച്ചു, അതിലും അച്ഛനോടുള്ള എന്തെങ്കിലും സ്നേഹവും അറിയിക്കട്ടെ. തിരുവചന ധ്യാനം ഇപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാധാന്യമുള്ളത് എന്ന് സഭ പഠിപ്പിക്കുന്നത്. ഒന്ന്, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, കർത്താവിന്റെ തിരുശരീര ഭക്ഷണം മുറിച്ച് ഭാഗിച്ച് ഭക്ഷിക്കുക. രണ്ട്, ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ്, കർത്താവിന്റെ വാക്കുകൾ, വചനം, അതിനെ മുറിച്ച് ഖണ്ഡിച്ച് ഭക്ഷിച്ച് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ആരാധനയിൽ അധിഷ്ഠിതമാകുന്നത്. പലപ്പോഴും നമ്മൾ വചന ശുശ്രൂഷകൾ നമുക്ക് കുറവാണ് എന്ന് ഒരു പൊതു മനോഭാവവും ചിന്തയും ആളുകളുടെയിലൊക്കെ ഉണ്ട്. എങ്ങനെയോ മറ്റുള്ളവരുടെ ആളുകളുടെയിൽ വന്നുഭവിച്ചതാണ്. അതുകൊണ്ടാണ് പലരും സഭ വിട്ട് തിരുവചനം പഠിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ രീതിയിൽ സഭ വിട്ട് പോകുന്നു. പ്രസംഗവും പാട്ടുമൊക്കെയാണ് ആരാധനയുടെ ഭാഗം എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, വചനത്തെ മുറിച്ച് കയറി അത് അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിത്യജീവിതത്തിലേക്ക് ദൈവത്തിലേക്കുള്ള വഴികാട്ടിയായി നിൽക്കുന്നത്. അതിന്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണത്തോടുകൂടി വിശുദ്ധരാകുന്നവർക്ക് തിരുവചനം ഒരു വഴിവിളക്കാണ് എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടത് ആവശ്യമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടവും ഒരു പ്രാർത്ഥനാ രീതിയും സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമാണ്. വലിയ പ്രതിസന്ധിയുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെറുതായിട്ട് ചെറുതായിട്ട് ഒരിടത്ത് മാത്രമല്ല, ലോകം മുഴുവനുള്ള ആളുകളുടെ ഇടയിൽ ഈ പ്രതിസന്ധി വളരെയേറെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ തകർന്നുപോയി, ചിലരൊക്കെ തളർന്നുപോയി, ചിലരൊക്കെ ജീവിതം അവസാനിപ്പിച്ചു, ചിലരൊക്കെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും. വളരെ സങ്കടത്തോടെ നമ്മുടെ നിരാശയുടെ പടിവാതില് ഇങ്ങനെ നിൽക്കുന്ന കാലത്താണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ ആരാ സംബന്ധിക്കുകയും
ചെയ്യുന്നത്.
എന്തോ
അച്ഛാ ഫോൺ ഇച്ചിരി ക്ലോസ് ആയിട്ട് കേൾക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. സോറി അച്ഛാ,
അപ്പൊ അങ്ങനെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോ അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ തകർന്നു പോകുന്നവരും തളർന്നു പോകുന്നവരുമായ അനേകം ആളുകളുടെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ നാം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ എവിടെ നിന്ന് എന്ത് സമ്പാദിക്കാൻ സാധിക്കും, എന്ത് നമുക്ക് നേടാൻ സാധിക്കും, അതിന് ആധാരമായ ഒരു ക്രിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതിന്റെ ആദ്യ 7 വാക്യങ്ങളിൽ ഒരു സംഭവം നമുക്ക് കാണാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ചുരുക്കം ഇതാണ്. സമയക്കുറവ് മൂലം അത് വിശദീകരിക്കുന്നില്ല. പ്രവാചക ശിഷ്യന്മാരിൽ പ്രവാചകശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശ പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു. അവിടെ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അയാൾ വളരെ ഭക്തനായിരുന്നു എന്ന് എനിക്കറിയാമല്ലോ. ഇപ്പോൾ കടം കയറിയിരിക്കുന്നു. എന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ അവരെ കൊണ്ട് അടിമകളാക്കാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം പറക? അപ്പോ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ടോ? എന്റെ വീട്ടിലുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ പ്രവാചകന്റെ മറുപടി, നീ ചെന്ന അയൽക്കാരോടൊക്കെ ഈ നിവേറും പാത്രങ്ങൾ വായ്പ വാങ്ങണം, പാത്രങ്ങൾ കുറവാകരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറിയിട്ട് വാതിലടച്ച് പാത്രങ്ങളൊക്കെ ഈ എണ്ണ പകരണം. അത് നിറഞ്ഞു നിറഞ്ഞു കഴിയുമ്പോൾ നിറയുന്നതനുസരിച്ച് അടുത്ത പാത്രം നിറയ്ക്കണം. അങ്ങനെ അവർ ചെന്ന് പാത്രങ്ങൾ വാങ്ങിച്ചു, എണ്ണ നിറച്ചു തുടങ്ങി. എണ്ണ നിറച്ചു നിറച്ചു വന്നപ്പോൾ പാത്രം തീർന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, മക്കളെ ഇനി പാത്രമുണ്ട്? ഇല്ല, ഇനി പാത്രമില്ല. പാത്രം ഇല്ലാതായപ്പോൾ എണ്ണ നിന്നുപോയി. എണ്ണ നിന്നുപോയപ്പോ ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ നേരെ പ്രവാചകന്റെ അടുക്കൽ ചെന്നു എലീശയോട് പറഞ്ഞു ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ പ്രവാചകന്റെ മറുപടി, നീ പോയി എണ്ണ വിറ്റ് കടം നീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്നതാണ്. ഇതാണ് സംഭവം. സമയക്കുറവ് മൂലം അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീതിമാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടും? ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു, എല്ലാ നോമ്പും നോക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും നീതിമാന്മാർ എന്തുകൊണ്ട് കഷ്ടതയിലാകുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. ഒരു സ്ത്രീ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? ജീവിതത്തിന്റെ കഷ്ടതകളെ എങ്ങനെ നേരിടും? ഒരു മാതാവ് പിതാവില്ലാതെ മക്കളെയും കൊണ്ട് ജീവിക്കുമ്പോൾ എങ്ങനെ ഇതിനെ നേരിടും? അതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെ വിശദീകരിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒന്നാമത് ഈ സ്ത്രീയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, കേൾക്കാനുള്ളത്, സ്ത്രീയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, പ്രതിസന്ധികൾ വന്നപ്പോൾ അവൾ എവിടേക്കാണ് പോയത് എന്നുള്ളത്. പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് ആണ് ഈ സ്ത്രീ പോയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ്. ദൈവാശ്രയമുള്ള ഒരാളുടെ പ്രതികരണമാണ് ഈ കാണുന്നത്. നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ ചിന്തകളും നമ്മൾ ഓടുന്ന ഇടങ്ങളും എവിടേക്കാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം ഉപയോഗിക്കും. പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു, നമ്മൾ ആരുടെ അടുക്കൽ പോകുന്നു, എങ്ങനെ പറയുന്നു, എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സ്ത്രീ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്ത് ദൈവസന്നിധിയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഒരു പ്രാർത്ഥന. ഇതാ എന്താ നമുക്ക് പറയാനുള്ളത് മാത്രം പറയുന്ന ഇടമാണ് ഇങ്ങനെയുണ്ടായത്. ദൈവത്തെ അലോസരപ്പെടുത്തുന്ന പ്രാർത്ഥനകളാണ് എന്ന് തന്നെ. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യഭാരങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്തോത്രത്തോടെ സമർപ്പിക്കുകയത്രയോ വേണ്ട എന്ന് പറഞ്ഞു. പ്രാർത്ഥനകൾ ചടങ്ങാവുകയല്ല വേണ്ട. ഇന്ന് നമ്മൾ പ്രാർത്ഥനകൾ ആഘോഷമാക്കുന്ന കാര്യം വലിയ ആഘോഷമാക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വലിയ ആഘോഷം, ശബ്ദത്തിന്റെ അകമ്പടിയോ എന്തോ പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറഞ്ഞു വരുന്നു എന്നുള്ള എന്തോ ഒരു തെറ്റായ ധാരണയുടെ ഒക്കെ പുറത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ഉത്സവമാണ്. പക്ഷേ അത് ആന്തരികമായ ഉത്സവമാക്കി മാറ്റാൻ കഴിയേണ്ട ഒന്നാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണാതെ അറയിൽ കടന്നോ രഹസ്യത്തിൽ കാണുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കൊരു ഉത്സവ സ്വഭാവം ഉള്ളത് അവൻ അവന്റെ ഉള്ളിലാണ്. പുറമേ കുട്ടുംബഹലവും കാണിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്ന് മാത്രമല്ല, ദൈവത്തെ അലോകസ്ഥകത്തെടുക്കുന്ന തരത്തിലേക്കുള്ള പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമില്ല. മറിച്ച് സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യഭാരങ്ങളെ മാത്രം പറഞ്ഞു പോകുന്ന ഒന്നാണ്. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ധ്യാനത്തെ കാണേണ്ടത് അങ്ങനെയാണ്. വലിയ പ്രാർത്ഥനകളുടെ ഉത്സവങ്ങളെക്കാൾ ധ്യാനത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. അതിനോട് ചേർത്താണ് പറയേണ്ടത്, നമ്മുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനയാണ്. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. ഇന്ന് നമുക്ക് ദൈവം ആരാണ്? ഒരാഭരണം പോലെ എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് അണിയാനും എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ അത് ഉരി വെക്കാനും കഴിയുന്ന ഒന്നായി ഒരാഭരണം പോലെ ദൈവത്തെ കാണുന്ന കാലത്താണ് ജീവിക്കുന്നത്. മാത്രമല്ല ദൈവങ്ങൾ ദൈവത്തെ നമ്മൾക്ക് ഒരു സൗകര്യങ്ങളുടെ ദൈവമാക്കി മാറ്റുന്നത്, ഗോഡ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാത്രം രൂപപ്പെടുത്തിയെടുക്കുന്ന സമയവും കാലവും രൂപവും ഭാവവും ഒക്കെ ദൈവത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ദൈവമാണെങ്കിൽ ഞാൻ അംഗീകരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവത്തെ അംഗീകരിക്കാൻ നമുക്ക് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ രൂപപ്പെടുത്തിയ ഒരു ദൈവം. എങ്ങനെയാണോ ഇസ്രയേൽ മക്കൾ മോശ പോയി എന്ന് കണ്ടപ്പോ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിത്തരാൻ അഹരോനോട് പറഞ്ഞത്, ദൃശ്യമായ അവസ്ഥയിൽ നിന്ന് ഒരല്പം അങ്ങോട്ട് മാറി കഷ്ടതകളിലൂടെ നടന്നു പോയ ഒരു ജനം പെട്ടെന്ന് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒക്കെ നിനക്ക് തരാം, നീ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ഞങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഒരു ദൈവം, ഒരു കാഴ്ചയുടെ അനുഭവത്തെ തരുന്ന ദൈവം വേണം. ഇതാണ് ഇന്നും ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. കാളക്കുട്ടിയെ പോലെ ഇങ്ങനെ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുന്ന ഒരു ദൈവം, നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അതനുസരിച്ച് മാറ്റി തരണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് അവിടെ ആവശ്യത്തെ മാത്രം പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോയി. ഇത് മാത്രമായിരുന്നു, അല്ലാതെ ആധികാരത്തിനോ മറ്റെന്തെങ്കിലും വലിയ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ സാഹചര്യങ്ങളിലേക്കോ വഴുതി മാറി ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവം ആയിരുന്നില്ല അവരുടേത്. അതുകൊണ്ടാണ് ലോകം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് ലോകം എപ്പോഴും പറയും. ഒന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അലക്സാണ്ടർ ചക്രവർത്തി സകലവും നേടി അവസാനം കടന്നു പോകുമ്പോൾ രണ്ട് കൈകളും മഞ്ചത്തിന് വെളിയിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അത് ലോകത്തിനൊരു സന്ദേശമാണ്, ഞാൻ ഒന്നും നേടിയില്ല, സകലതും നേടി എന്ന് ഞാനും നിങ്ങളും ഒക്കെ ചരിത്രത്തിൽ പറയുന്ന അലക്സാണ്ടർ രാജ്യങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച് സകലതും നേടി മുൻപോട്ട് പോകുന്ന ഒരു ചക്രവർത്തി അവസാനം കടന്നു പോകുമ്പോൾ പറയുന്നു, തന്റെ മാതാവിനെ പോലും ഒരു നോക്ക് കാണാൻ സമയമില്ലാതെ കരണക്കിടക്കയിൽ കിടന്ന മാതാവിനെ കുറിച്ച് ദുഃഖിച്ച് അവസാനം മരണത്തിലേക്ക് വഴുതി വീണപ്പോൾ എന്റെ കൈകൾ രണ്ടും വെളിയിലേക്ക് ഇടാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ എല്ലാം നേടിയിട്ട് അവസാനം പറഞ്ഞു ഒന്നും നേടിയില്ല. പക്ഷെ അയാൾ എല്ലാം നേടി എന്ന് ചരിത്രം പറയുമ്പോഴും നമ്മൾ പറയുന്നു അയാൾ ഒന്നും നേടിയില്ല, അയാളും പറയുന്നു ഞാൻ ഒന്നും നേടിയില്ല. രണ്ടാമതൊരു ചെറുപ്പക്കാരനാണ്, 33 വയസ്സ് മാത്രം കുരിശിൽ കിടന്ന മരിച്ചു. നമ്മളെല്ലാം പറഞ്ഞു ഇയാൾ എന്ത് നേടി, ഇയാളൊന്നും നേടിയില്ല. പക്ഷെ കുരിശിൽ കിടക്കുമ്പോ പറഞ്ഞു സകലതും നിവൃത്തിയായി. എല്ലാം നേടി എന്നർത്ഥം വരുന്ന സകലതും നിവൃത്തിയായി എന്നൊരു മനുഷ്യൻ ഒരു കീർത്തിനെ മാത്രം എടുത്ത് കുരിശിൽ കിടന്ന് കാലുകളിലും കൈകളിലും ആണി തറയ്ക്കപ്പെട്ട് ഉൾക്കിരീടം വെച്ച് കുരിശി ചുമന്ന അടിയേറ്റ് കാൽവറി വരെ കുരിശെത്തി ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടന്ന ഒരു മനുഷ്യൻ പറഞ്ഞു സമൂർണ്ണ കഷ്ടത്തിലൂടെ മനുഷ്യൻ പറഞ്ഞു ഞാൻ എല്ലാം നേടിയില്ല. ഈ ഒരു ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വെക്കുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ നയിക്കുന്നത് സകലതും നിവൃത്തിയാകുന്ന ഒരിടത്തേക്കാണ്, ഒരു അനുഭവത്തിലേക്കാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. രണ്ടാമത് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ട അനുഭവം, നല്ല അയൽബന്ധങ്ങൾ ഈ സ്ത്രീക്കുണ്ടായി. മാനുഷിക സാമൂഹിക ബന്ധം നന്നായി ഈ സ്ത്രീക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? പാത്രങ്ങൾ കടം വാങ്ങിക്കാൻ വേണ്ടി പ്രവാചകൻ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ നമുക്കറിയാം വീട്ടിൽ കടം കയറി ജപ്തി ചെയ്യാൻ പോകുന്ന ഒരു വീട്ടുകാര് നമ്മുടെ വീട്ടിൽ വന്ന് എനിക്ക് അല്പം പണം തരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കടം കൊടുക്കാൻ തയ്യാറാകും? ഇഷ്ടംപോലെ പണമുള്ള ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ? ഈ കൊറോണ കാലത്ത് എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ തന്റെ ബിസിനസ്സുകളും തന്റെ പ്രവൃത്തി മേഖലകളിലും ജോലി നഷ്ടപ്പെട്ടു ഒക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കയ്യിൽ അല്പം പണമുള്ള ഉള്ള ആളുകൾ ആരെങ്കിലും ആരെയെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞ ചുരുക്കം ചില ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഈ ലോകത്തിന്റെ നന്മ വറ്റിപ്പോയിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ട ഒന്നാണ്. അവിടെയാണ് ഈ സ്ത്രീയുടെ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അവിടെ എത്തി എല്ലാ വീടുകളിൽ നിന്നും വെറും പാത്രങ്ങൾ കടം വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അത് കിട്ടി. ആ വെറും പാത്രങ്ങളെല്ലാം വരും. അങ്ങനെ കഷ്ടതകളിൽ കിടക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം. ഇത് സമൂഹം മാത്രമല്ല, സഭയുടെ ഉത്തരവാദിത്വവും ഇടവകളുടെ ഉത്തരവാദിത്വവും ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വവും അതാ. ബാക്കിയെല്ലാം നമുക്ക് വരും. പക്ഷേ ഇങ്ങനെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും കഴിയുന്ന ആളുകളെ ഏറ്റെടുക്കാൻ കഴിയുന്ന, അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് ചുറ്റും നമ്മുടെ കൂടെയുള്ള ആളുകളിലും ആരും അനാഥരുണ്ടാവുന്നു, സങ്കടപ്പെടുന്നവരുണ്ടാവുന്നു, വേദനപ്പെടുന്നവരുണ്ടാവും. നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ പണം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുമ്പോഴാണ് ക്രൈസ്തവ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. അല്ലാതെ പണം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് ഞാനാണ് എല്ലാവരിലും കേവലമോ ഉന്നതനോ എന്ന് വിചാരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നാം ഒന്നാമനാകുന്നത്. മറിച്ച് നാം ഒന്നാമതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുമ്പോൾ, അവരുടെ വേദനകളെ കാണുമ്പോൾ അവർ സഹായമാണ് തന്നെ അവരെ കണ്ടറിഞ്ഞ് ചെയ്യും. ഇവിടെയാണ് ഇതായിരുന്നു കോട്ട അയൽവക്കാർ മുഴുവൻ ചെയ്തത്. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്ത്രീയോട് കൂടെ നിന്ന് അവർക്ക് പാത്രങ്ങളെല്ലാം കൊടുത്തു, എണ്ണ നിറച്ചു. അത് വലിയ ബന്ധത്തിന്റെ അനുഭവങ്ങളാണ്. ഇന്ന് നമ്മുടെ തലമുറകളെ നമുക്ക് ബന്ധങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ, നാട്ടിലുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ എത്ര ആളുകൾക്ക് നാം ചിന്തിക്കേണ്ട വിഷയം. മറ്റൊരു ലോകത്ത് ജീവിക്കുമ്പോഴും മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ തലമുറകളെ നമ്മുടെ ബന്ധങ്ങളെ കണ്ടുപിടിപ്പിക്കാൻ ആരാരൊക്കെയാണ് ഏതൊക്കെയാണ് ബന്ധങ്ങളെ വംശാവലികളെയും സമൂഹത്തെയും സുഹൃത്തുക്കളെയും സഭയെയും സഭയിലുള്ളവരെയും എല്ലാം പഠിപ്പിക്കാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരാത്മീയത നമ്മളിൽ ഉണ്ടാവണം എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അയൽ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു സംഭവം, മൂന്നാമത്തെ സംഭവം സ്ത്രീയുടെ ജീവിതത്തിൽ നാം കാണുന്നത് സമ്പൂർണമായ അനുസരണമാണ്. ബുദ്ധി കൊണ്ടല്ല ഈ സ്ത്രീ അതിനെ അളക്കുന്നത്. പ്രവാചകൻ പറഞ്ഞ കാര്യത്തെ ബുദ്ധി കൊണ്ടല്ല ഈ സ്ത്രീ അളക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്, ആദ്യം ബുദ്ധി കൊണ്ടളക്കും, പിന്നെയാണ് നമ്മുടെ ആത്മീയ വശത്തെ കുറിച്ച് ചിന്തിക്കുക. ദൈവമുണ്ടോ എന്ന് പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിന്റെ ഒരു കുഴപ്പം അവിടെയാണ്. പ്രവാചകൻ പറഞ്ഞു നിന്റെ വീട്ടിൽ പട്ടിണിയാണ് പ്രയാസമാണെന്ന് കടം കയറി മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മറുപടി എന്താ? വീട്ടിൽ പോയി വെറും പാത്രങ്ങൾ വാങ്ങി അതിലെണ്ണ നിറയ്ക്കുക. അത് കേൾക്കുമ്പോൾ അല്പം അസ്വാഭാവികത നമുക്ക് തോന്നാം, പക്ഷെ ആ അസ്വാഭാവികതയിലും അതിനെ സമ്പൂർണമായി അനുസരിക്കാൻ കഴിയുന്ന ഒരു ദൈവവചനം അനുസരിക്കാൻ കഴിയുന്ന ഒരു പ്രവാചകന്റെ വാക്കിനെ അനുസരിക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ടായി. കനാവിലെ കല്യാണ വിരുന്നിന് നാം കാണുന്നത് അതാണ്. വീഞ്ഞു തീർന്നു എന്ന് പറഞ്ഞപ്പോൾ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ഏത് സാമാന്യ ബുദ്ധി വെച്ച് നമുക്കതിനെ അളക്കാൻ കഴിയും? നമുക്ക് അങ്ങനെ അളക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവികമായി. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ സാമാന്യ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയുന്നില്ല. ഈ കൊറോണ ദൈവത്തെ ജീവിച്ച് ഈ ലോകം തിരിച്ചു വരുമോ എന്ന് ഭയപ്പെട്ട സ്ഥാനത്ത് നിന്ന് അല്പാൽപമായി ഉയർന്ന് ഉയർന്ന് ജീവിതത്തിന്റെ സാഹചര്യം വരുമ്പോഴേ നമ്മൾ കാണാത്ത ചില നന്മകൾ ദൈവം വരാൻ അറിയാതെ എവിടെയോ നമുക്ക് നൽകുന്നത് കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കും. എന്തൊരു അത്ഭുതങ്ങളാണ് നാം കാണുന്നുണ്ട്. ദൈവം വെള്ളത്തെ കാണുമ്പോൾ അതിന് രൂപാന്തരം ഉണ്ടാകും. കനാവിലെ കല്യാണ വിരുന്ന് നാം കാണുന്നുണ്ട്. ഇനിയും സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാം, ഈ വെള്ളം തൊട്ടപ്പോ വീഞ്ഞായി നമ്മൾ കാണും. എന്നാൽ മർക്കോസിന്റെ മാളികയിൽ വീഞ്ഞ് തൊട്ടപ്പോ രക്തമായി മാറുന്നതും നമ്മൾ കാണും. ദൈവിക സ്പർശം എന്ന് പറയുന്നത് എന്ത് മാറ്റം വരുത്തും എന്ന് നമുക്ക് മുന്നേ പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ കഴിയാത്ത ഒന്നാണ് ദൈവ സ്പർശം കൊണ്ട് എന്ത് മാറ്റങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മൊരു പക്ഷെ വെള്ളമായിരുന്നു നാം വീഞ്ഞായി മാറി, വീഞ്ഞായിരുന്നു നമ്മളെ വീണ്ടും തൊട്ടപ്പോൾ രക്തമായി മാറി. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പൊട്ടിപ്പോയ തമ്പുരു അല്ലെങ്കിൽ പൊട്ടിപ്പോയ ഒരു ഒരു വാദ്യ ഉപകരണം പിന്നെ ഊരു തൊട്ടപ്പോ അതിന് വലിയ വ്യത്യാസം, അതിന് മൂല്യമായ അനുഭവം. അറിയാവുന്ന ആളുകൾക്ക് പൊട്ടിപ്പോയ ഇടിൽ അതിന്റെ കമ്പി ഒന്ന് നേരെയാക്കിയാൽ അതുകൊണ്ടാണ് ഇന്നിടത്തൊക്കെ നമ്മൾ തിരിവെച്ചിട്ടുള്ളത് ദ മാസ്റ്റേഴ്സ് ചർച്ച് ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ്. ദ മാസ്റ്റേഴ്സ് ചർച്ച് ഹാസ് മെയ്ഡ് ദ ഡിഫറൻസ്. മാറ്റം ഉണ്ടാകണമെങ്കിൽ ദൈവം സ്പർശിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗോഡ് ഹാസ് എ പ്ലാൻ, എൻ അമേസിംഗ് പ്ലാൻ. With all challenges, with all the difficulties, with all the troubles that he sees our way, he has an incredible plan. ദൈവത്തിനെ ഒന്നും സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാത്ത അറിയാത്ത വലിയ പദ്ധതികളും അവൻ എങ്ങനെ തൊടും എപ്പോൾ തൊടും എന്ന് മാത്രം നാം നോക്കി നിന്നാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അനുസരിക്കും. ഈ സ്ത്രീ അനുഗ്രഹങ്ങളെ എല്ലാം പ്രാപിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനം. അത് അതീവ പ്രധാനമാണ്. നാം ദൈവത്തോട് അനേക കാര്യങ്ങൾ ചോദിച്ചു വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് നമ്മുടെ മനോഭാവം എന്താണ്? ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? എല്ലാ കൃപകളും ലഭിച്ചു, പാത്രങ്ങളെല്ലാം നിറഞ്ഞു, ഇനി പാത്രമില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ച് പ്രവാചകന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതാ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു. നീ കൊണ്ടുപോയി കടം തീർക്കുക, ബാക്കി കൊണ്ട് ഉപജീവനം കഴിക്കുക. നമ്മൾ എങ്ങനെയാ ചെയ്യുക? പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ദൈവത്തോട് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതെങ്ങനെ വിനിയോഗിക്കണമെന്ന്? പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അനുഗ്രഹങ്ങളിലൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടാണ് പല ആളുകളും, നിങ്ങൾ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, പല ആളുകളും ഈ രാജ്യത്തേക്ക് വന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തേക്ക് പോയി ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തി ഇവിടെ വരെ കൊണ്ടുചെന്ന് എത്തിച്ച ഒരു ദൈവമുണ്ട്, ഒരു സഭയുടെ പ്രാർത്ഥനയുണ്ട്, ഒരു ആരാധന രീതിയുണ്ട്. ഇതിലൂടെയാണ് നാം കടന്ന് ഇവിടെ വരെ വന്നപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടായത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്രയും കാല് ലഭിക്കുന്നൊന്നും അനുഗ്രഹമല്ല. അതുകൊണ്ട് ഇനി കൂടുതൽ കൃപയുള്ള എവിടെയൊക്കെ വന്ന് പോകണം. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകൾ അത് എന്ത് മനോഭാവമാണ് എന്ന് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട. ഒന്നുമില്ല, സീറോയിൽ നിന്നാണ് നമ്മളെല്ലാം, എല്ലാ ആളുകളും ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് വളർന്ന് ഇവിടെ വരെ എത്തുമ്പോൾ നമ്മുടെ സഭ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടായിരുന്നു, ഇത്രത്തോളം നമ്മളെ നടത്തി ദൈവവിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കുറെ കുറക്കെ ആയപ്പോൾ പറഞ്ഞു, ഈ സഭ പോരാ, ഈ പ്രാർത്ഥന പോരാ, ഈ രീതികൾ പോരാ, കുറച്ചുകൂടി എന്തൊക്കെയോ എനിക്ക് ആവശ്യമുണ്ട്. അതെന്ത് തരമാണോ നമ്മൾ തന്നെ ചിന്തിച്ചു, ആർക്കും ഉത്തരം പറഞ്ഞു തരേണ്ടതല്ല. ഞാൻ ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ. അതുകൊണ്ട് ഇത്രത്തോളം ലഭിച്ച അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന സൗഖ്യമായ കൊച്ചുരോഗികൾ യേശുവിന്റെ അടുക്കൽ തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും കർത്താവിനെവിടെ നമ്മുടെ കൂട്ടത്തിൽ സൗഖ്യം പ്രാപിച്ച അനേകം ആളുകളും ഒരുത്തൻ എവിടെയെങ്കിലും ഒക്കെ മാറി അവനെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് ദൈവം തന്നെ നമ്മളെ ദൈവസിദ്ധമായി അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ സ്ത്രീ ദൈവത്തിൽ പഠിപ്പിക്കുന്നത്. ദൈവമെ തരുന്ന അനേക അനുഗ്രഹങ്ങൾ കൃപകൾ ഈ പ്രതിസന്ധി മേഖലകളിലും ജീവിതത്തിന്റെ ആഘാതങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ വീണ്ടും ദൈവത്തെ കണ്ടെത്തും. ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് സന്നിധിയും തിരിച്ചു കൊണ്ടുവരാം. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ നമുക്ക് ഒരു റോൾ മോഡലായി എപ്പോഴും പ്രാർത്ഥിക്കണം. അത് പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, നന്മകൾ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യണമെന്ന് സ്ത്രീ നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് ഇക്കാലവും കഴിഞ്ഞു പോകും, ഇക്കാലവും കഴിഞ്ഞു പോകും. ഏറ്റവും അധികം സമ്മിത ഒരു രാജാവ് ഒരാളോട് ചോദിച്ചു എപ്പോൾ കണ്ടാലും എനിക്ക് പോസിറ്റീവായി തോന്നുന്ന ഒരു 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 ചിന്ത എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എഴുതി ബുദ്ധിമാനാണ് ഒരു മനുഷ്യൻ എഴുതി വിട്ടു, ഈ സമയവും കഴിഞ്ഞു പോകും, ഈ സമയവും കഴിഞ്ഞു പോകും, അത് സങ്കടവും ഉണ്ടാക്കും സന്തോഷവും. ഏത് നേരത്ത് നോക്കിയാലും ഇതിനു സന്തോഷം, ആ സന്തോഷ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ക്രിസ്തുവിങ്കിലേക്ക് നോക്കുന്നവരായിട്ട് ഇരുവാൻ നോക്കട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്രിസ്തുവിന്റെ അടുക്കൽ എത്തുക, നല്ല ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവുക, സമൂർണമായി അവനെ അനുസരിക്കുക. ദൈവം തരുന്ന നന്മകളെ ശ്രേഷ്ഠമായി ഉപയോഗിച്ച് അതിന്റെ ആലോചനയോടുകൂടി അതിനെ പരിരക്ഷിക്കുവാനും പൂർത്തീകരിക്കുവാനും നമുക്ക് കഴിയുക. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവികമായ കൃപ നമുക്ക് ലഭിക്കും. അതിന് ദൈവം നമുക്ക് ഇടയാക്കട്ടെ. തന്റെ പരിശുദ്ധാവുന്നു നമ്മൾ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവത്തിന് വരാൻ കാത്ത് പരിപാലിക്കട്ടെ. നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. നമ്മുടെ പുതിയ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക, ദൈവികമായ കൃപകൾ പ്രാപിക്കുക. തന്മൂലം നമുക്കും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തും നിരന്തരമായ സന്തോഷത്തിലൂടെ സമാധാനത്തിലൂടെ പ്രത്യാശയിലെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച എന്നെ നിയോഗിച്ച പ്രിയപ്പെട്ട രാജ്യത്തച്ഛനോട്, ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, റിയസച്ഛൻ, പ്രിയപ്പെട്ട ഐശക്ഷൻ, എല്ലാ വൈദിക പ്രവർത്തകരോടും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുമൾ എല്ലാവരോടുമാണ് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ കേട്ട് അനുഗ്രഹിക്കുന്നു.
കർത്താവിൽ അനുഗ്രഹീതരെ, അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രഥമ പ്രസംഗം ഏറ്റവും അനുഗ്രഹീതമായൊരു സന്ദേശത്തിലൂടെ നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട എബി എബ്രഹാമച്ചൻ നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗത്തെ നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രത്യേക നിമിഷങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നമ്മളോട് വിശദീകരിച്ച് സംസാരിച്ചു. ഒരുപക്ഷെ കേൾക്കുവാൻ ശബ്ദക്കുറവ് ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അത് ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം, എനിക്കറിയാൻ പാടില്ല. പക്ഷേ എങ്കിലും കേട്ട സന്ദേശം ഏറെ ശക്തമായിരുന്നു, അനുഗ്രഹീതമായിരുന്നു. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ സോറി സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 4:1-7 ഇതായിരുന്നു വേദഭാഗത്തിന്റെ പൊരുൾ. ഒരു വിധവ പ്രവാചകനെ സമീപിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുകയും അതിലൂടെ നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു വലിയ വിഷയത്തെ വ്യക്തമായി വ്യാഖ്യാനിക്കുവാനും പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. തുടർന്നും നല്ല സന്ദേശങ്ങൾ കേൾക്കുവാനും കേൾപ്പിക്കുവാനും ദൈവം പ്രിയ അച്ഛനെ ഇടയാക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, നാമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഇസ്രായേൽ രാജ്യം 19 ദുഷ്ടരാജാക്കന്മാരുടെ ഭരണകാലങ്ങളെ കടന്നിട്ട് ഒടുവിൽ അസീറിയൻ അടിമത്തത്തിൽ ചെന്നെത്തുന്ന കാലഘട്ടത്തിലാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം എഴുതപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരിക്കൽ ഏകരാഷ്ട്രമായിരുന്ന ഇസ്രായേൽ പിൽക്കാലത്ത് ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. അതോടൊപ്പം തന്നെ ദൈവിക നായകത്വം യഥാർത്ഥത്തിൽ അംഗീകരിക്കുവാൻ തയ്യാറാകാത്തവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് വിവിധങ്ങളായ സന്ദർഭങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ വിവരിച്ചു കാണിക്കുവാൻ ഈ പുസ്തകത്തിൽ ആദിയോടൊന്നും പരിപൂർണമായൊരവസരം വായിക്കുന്ന ഏത് വ്യക്തിക്കും ലഭിക്കാറുണ്ട്. ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്ന ചില വ്യക്തികളെ കൂടി പറയുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം അല്പം കൂടി മനസ്സിലാകും. ഏലിയാവ്, ഏലിഷ, ശൂന്യങ്കാരത്തി, നയമാൻ, ഇസബേൽ, യേഹൂ, യോവാസ്, ഹിസ്കിയാവ്, മനശ്ശെ, യോശിയാവ്, യഹോയാക്കീം, സൻഹേരി, യെശയ്യാവ്, സിദക്കിയാവ്, നെബൂഖദ്നേസർ, ഇതെല്ലാവരെയും നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഏറെക്കുറെ കേട്ടിട്ടുള്ള ധാരാളം വേദപുസ്തകത്തിലെ വ്യക്തിത്വങ്ങളെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അച്ഛൻ പറയാൻ ശ്രമിച്ചത് പ്രധാനമായി ഹൗ ടു റെസ്പോണ്ട് ഓർ റിയാക്ട് വിത്ത് ദ ട്രബിൾസ്, പ്രതിസന്ധികളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി വിധവയായ സ്ത്രീയെയും സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവരനെ കൂടി കരുതുന്ന ഒരു രീതിശാസ്ത്രവും, മൂന്നാമത് ഷെയർ അവർ ബ്ലെസ്സിംഗ്സ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തമായ ജീവിതശൈലിയിലേക്ക് മടങ്ങി നല്ല ഉത്തരം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതിന്റെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു സാധുവായ സ്ത്രീയെ കൂടി ഈ വേദഭാഗത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഈ മൂന്ന് ചോദ്യങ്ങളും വായിച്ച് പഠിച്ച് ധ്യാനിക്കുന്നതോടൊപ്പം നമ്മളോടും ഈ ചോദ്യം ചോദിക്കുക. ഹൗ ഐ ആം റെസ്പോണ്ടിങ് വിത്ത് ദ ട്രബിൾസ് ആൻഡ് വാട്ട് ഈസ് മൈ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് മൈ റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് മോഡേൺ ഇറ ആൻഡ് ഹൗ ഐ ആം ഷെയറിംഗ് മൈ ബ്ലെസ്സിംഗ്, ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ബ്ലെസ്സിംഗ്. ഈ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്യങ്ങൾക്കും വാചകങ്ങൾക്കും സന്ദേശത്തിനും ഏറെ പ്രസക്തി ഉണ്ടാകും. ഇതിനകത്ത് ആദ്യം കാണുന്നത് വിഡോ ക്രൈസ് ഔട്ട് ഫോർ ഹെൽപ്പ്, കരയുകയാണ്. പ്രതിസന്ധി കടന്നു വന്നപ്പോൾ കരയുന്ന ഒരു സ്ത്രീ, അതിനനുയോജ്യമായി പ്രതികരിക്കുന്ന ഒരു പ്രവാചകൻ, മൂന്നാമത് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം നൽകിയ കൃപകളെ സംതൃപ്തിയോടെ കണ്ട് ജീവിതത്തിൽ ക്രമപ്പെടുത്തുന്ന ഒരു സാധുവായ സ്ത്രീ. ഇത് ധാരാളം പേര് ഈ വേദഭാഗം എടുത്ത് കൺവെൻഷൻ ധ്യാനങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ കൺവെൻഷൻ പഴയതൊക്കെ കേട്ടതൊക്കെ ഓർത്ത് നോക്കാമെങ്കിൽ ഒരുപാട് പേര് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി ഈ കോവിഡ് കാലഘട്ടത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സാധുവായ വിധവയായ സ്ത്രീയുടെ ഒരു പരിവേഷം നമുക്കുണ്ടോ, അതോ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് നമ്മൾ നമ്മളെ തന്നെ ചിത്രീകരിക്കാറുണ്ടോ? ഈ സന്ദേശം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ, പ്രയോജനപ്പെട്ടു എന്നുള്ളത് നിശ്ചയമാണ്. അച്ഛന്റെ സന്ദേശത്തിന് സൂബോറോ പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്ന നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരുടെ പേരിലും വിശ്വാസ സമൂഹത്തിന്റെ പേരിലുമുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. തുടർന്നും ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ ഭാഗമായി ധാരാളം പേർക്ക് അച്ഛൻ ദൈവകൃപയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു സാർ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നത് ഷാജി, രൊഹാൻ, ഡയോണ, സന്ധ്യ, മറിയാമ, അനന്യ, ടോബി, എബ്രഹാം, നിസി, അതോടൊപ്പം തന്നെ സാധാരണ ഓർക്കാനുള്ള ജിമ്മി, ജോയൽ,
രണ്ട് മറ്റൊരു ജോയലുണ്ട്, ജോയലിനെ ഉറക്കാം. അതോടൊപ്പം തന്നെ ആലിസ് ജോസഫ്, കൊച്ചുമോൾ, രോഗികളായി കിടക്കുന്ന വൈദികരെ ദൈവസന്നിധിയിൽ ഉറക്കാം. ന്യൂയോർക്കിലും നമ്മുടെ ഡയസിലുമായിട്ട് പ്രയാസപ്പെടുന്ന വൈദികരുണ്ട്, അവരെ പ്രത്യേകം ഓർക്കാം. ഒരു മേരി ആന്റി ഓർക്കാം, മോളി ശോശാമ്മ, എഡിസൺ, ഏലിയാമ ചെറിയ, റേച്ചൽ സ്കറിയ, മേരിക്കുട്ടി, സൂസി ജോൺ, അനൂപ്, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട്, അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഓർത്തൊരു പേരാണ് അലക്സ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചനായിരുന്നു. ഹ്യൂസ്റ്റൺ സെന്റ് ഗിൽഗ്രത് പള്ളിയിലെ ഷീജ എന്ന് പറയുന്ന സഹോദരിയുടെ പിതാവാണ്. അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നു, അല്ലെങ്കിലും പ്രായത്തിൻ്റെതായ പ്രയാസങ്ങൾ വൈഷമ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ പിതാവിന്റെ നിത്യശാന്തിക്കും വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവസാനമായിട്ട് നമ്മൾ ഒരു വാക്ക് വാങ്ങിപ്പോയരെ കൂടി ചേർത്ത് ഓർക്കും. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ധന്യമാറുന്ന ഒരു പ്രഭാതം ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ കൂടി വരുന്നിടത്തൊക്കെ ആ മഹനീയ സാന്നിധ്യം കൂടെ ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ നന്മകളൊക്കെ സ്വീകരിക്കത്തക്കവണ്ണം ഞങ്ങൾ യോഗ്യരായിട്ടല്ല, മറിച്ച് ഓരോ നിമിഷവും ഞങ്ങളിൽ അങ്ങേക്ക് തോന്നുന്ന കരുണയും വാത്സല്യവും കരുതലുമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നന്മയുടെയും പ്രതിബന്ധങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെയും അടിസ്ഥാനം എന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഔദാര്യമായ നന്മകളെ പ്രാപിച്ച് നിന്നെ മറന്നുപോകുന്നവരായിട്ടല്ല, എല്ലാത്തിന്റെ പിന്നിൽ അങ്ങയുടെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് ഹൃദയപൂർവ്വം ദൈവമേ അങ്ങയെ സ്നേഹിക്കുവാനും ആ തിരിച്ചറിവിൽ വളരുവാനും ആ പ്രതീക്ഷയിൽ ശക്തിപ്പെടുവാനും ആ തിരിച്ചറിവ് ആരാധനയായി ഞങ്ങളെ തന്നെയുള്ള സമർപ്പണമായി പരിലസിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളായി അനേകരുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ചു. അനേകം ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ അറിയാതെ തന്നെ രോഗത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരുണ്ട്. എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെക്കാൾ അപ്പുറമായി അവിടുന്ന് നിന്റെ ദാസരെ അറിയുന്നു, അവരുടെ ഹൃദയങ്ങളെ അറിയുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. വേദനയിലും നൊമ്പരത്തിലും കൂടി കടന്നു പോകുന്ന അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം പകരണമേ. ദൈവമേ, വേദന കൊണ്ട് പൊളയുമ്പോൾ സഹിക്കവയ്യാതെ നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് നിന്റെ ദാസരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളുടെ പലോളിൽ കൂടി അവർക്ക് ബലവും ആശ്വാസവും ശക്തിയും പ്രത്യാശയും നൽകണമേ. ഓരോ നിമിഷവും പ്രതിബന്ധങ്ങളുടെയും അസ്വസ്ഥതകളെ നൊമ്പരങ്ങളുടെ മധ്യത്തിൽ എന്റെ യഹോവയുടെ കരം എന്നിൽ പ്രവർത്തിക്കുന്നത് ഓർത്ത് തിരിച്ചറിഞ്ഞ് ആ വേദനയെ മറന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം കൊടുത്ത് നിന്റെ ദാസരേക്ക് തൃപ്തിപ്പെടുത്തണമേ എന്ന് കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വൈദ്യന്മാരെ കൈമലർത്തുമ്പോഴും ഔഷധങ്ങൾ നിസ്സഹമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും അങ്ങ് മാത്രമേ ഉള്ളല്ലോ. അങ്ങയുടെ ഒരു നോട്ടം മതി എല്ലാവർക്കും സൗഖ്യവും ബലവും പകരാനായിട്ട്. ആ കൃപ ഇതിന്റെ മക്കളിലൊക്കെ വ്യാപരിക്കണമേ എന്ന് അങ്ങയുടെ മുമ്പായി കരുണയോട് അപേക്ഷിക്കുന്നു. പലതരത്തിലുള്ള നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു, പല വ്യസനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും പ്രത്യാശയോടുകൂടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പ്രതിബന്ധങ്ങൾ അതിജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപകളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് മയക്കുമരുന്നും മദ്യപാനവും ഒക്കെ സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ അതിൽ അടിമപ്പെട്ട് ജീവിതത്തിലെ നന്മകളെ നശിപ്പിച്ചു കളയുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് അവിടെ തിരിച്ചറിവ് നൽകി അവരെ നേർവഴിക്ക് നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും കുറവുകളും ഉച്ചനീചത്വങ്ങളും ഒക്കെ മാറ്റി ദൈവം തന്നെ പ്രതീക്ഷയാണെന്നുള്ള ബോധ്യത്തോടുകൂടി കുടുംബത്തെ നയിക്കുവാനും നടത്തുവാനും ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ ശാരീരികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുമ്പോഴും മനസ്സ് അങ്ങനിൽ സുസ്ഥിരമായിരിക്കാനും ആത്മീയ ഫലങ്ങളെ കൈപ്പാനും എന്റെ ദാസരേക്ക് ഇടയാക്കണമേ എന്ന് അങ്ങയുടെ കരുണയോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഏകാന്തമായി താമസിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അവിടുന്ന് കൂട്ടായിരുന്നവരെ ബലപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വിവാഹം ഇതുവരെ നടത്തിയിട്ടില്ലാത്ത മക്കൾക്കൊക്കെയും നല്ല കുടുംബജീവിതം നയിക്കാൻ അനുയോജ്യരായ പങ്കാളികളെ ലഭിപ്പിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന മാതാപിതാക്കൊക്കെ അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹത്തിന് വേണ്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അവരുടെ ഹൃദയ വ്യസനത്തെ തിരുമോ സമർപ്പിക്കുന്നു. ദൈവമേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ നല്ല ഉപജീവനത്തിനുള്ള വഴി ഇവിടെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ബുദ്ധിയും കഴിവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോട് ചിലവാക്കാനുള്ള തിരിച്ചറിവ് അവർ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടുത്ത ആഴ്ചയായി നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ പ്രവർത്തനങ്ങളൊക്കെ തിരുവോമ്പ സമർപ്പിക്കുന്നു. അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷേകത്തിനെ കൂടുതൽ നന്മയിൽ ഈ സഭയിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സ്വർഗം തുറന്ന് എല്ലാ അനുഗ്രഹങ്ങളും എന്റെ ദാസന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീകമായ ആലോചനയോടും അവിടുന്ന് ലഭിക്കുന്ന ദർശനബോധത്തോടും ഈ പരിശുദ്ധ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവിടുത്തെ അഭിഷേകത്തിന് പ്രദാനം ചെയ്യണമേ. എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്നു. ഭദ്രാസനങ്ങളെയും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിനൊത്തം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും വിഷം പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിനെ ഓരോ കൂട്ടായ്മ ഞങ്ങളെ പര്യവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ ഞങ്ങളെ കുറെ കൂടെ ആത്മീയമായി ഉദ്ധരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കൂടുതൽ അങ്ങയോട് ചേർന്ന് ജീവിക്കാനും കൂടുതൽ നന്മ ചെയ്ത് ജീവിക്കാനും ഒക്കെ ഞങ്ങളുടെ ഈ ചിന്തകളെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജ്ജമെങ്കിൽ ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് നാളുകളായി ഞങ്ങൾ ഓർത്ത പ്രിയപ്പെട്ട അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിവാന്മാരുടെ ഗണത്തിൽ ഈ പ്രിയപിതാവിന് ഓഹരിയും അവകാശവും കൊടുക്കണമേ. സകല വാങ്ങിപ്പോയവരെയും അപകടങ്ങളിലും മറ്റു സ്ഥലങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശോഭനമായ ഭവനത്തിൽ നിത്യശാന്തി കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും വന്നു വന്നാലും തുടിച്ചു പോകാനായിട്ട് തന്നെ ആമേൻ. ഒരു നിമിഷം ദിവസത്തിലേക്ക് യാത്രയായ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസനെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിൻ
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവെ കൂടി വന്ന എല്ലാവരുടെ മേലും നേതൃത്വം നൽകിയവരുടെ മേലും നിങ്ങൾക്കായി ദിവ്യമായ സന്ദേശം തന്ന പ്രിയ വൈദികനോടും കുടുംബത്തിന്റെ മേലും വാങ്ങിപ്പോയ പൂർവികരുടെ മേലും പ്രതിസന്ധിയിലും പ്രയാസത്തിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കുന്നതിന്റെ മേലും ഇന്ന് തന്നെ കൂണ്ടായിരിക്കുവാനാകുന്നതേ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയില് സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അബിയച്ചനോട് ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. വന്യ മാമനസൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, ഡോക്ടർ വി സി വെറിസച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച ആന്റിയോട് സഹസ്രം ആന്റിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. ചില പ്രിയപ്പെട്ട മനോജ് അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ ആരുടെങ്കിലും രോഗികളുടെ പേരുകൾ ഓർക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ ആരുടെയും വൈദികരുടെയിൽ ഞങ്ങളുടെ ആ പേരുകൾ നൽകുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും വാങ്ങിപ്പോയവരെ ഓർക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ഒന്നാളുപേർ ആവശ്യപ്പെട്ടതാണ് അവരെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ആരെങ്കിലും പേരുകൾ തരികയാണെങ്കിൽ മാത്രം അതാത് ദിവസങ്ങളിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ അവരെയും നമുക്ക് ചേർന്ന് എല്ലാവരോട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിനകത്തോട് ഓർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.